തന്റെ തിരക്കഥക്കനുസരിച്ച് സംസ്ഥാനത്തെ പോലീസിനെ വഴി നടത്തിയ വാണ്ടഡ് ലിസ്റ്റിലെ ഒന്നാം പേരുകാരൻ. IPS പതക്കം കിട്ടിയെത്തിയ ഉദ്യോഗസ്ഥരെ പോലും മുട്ടുകുത്തിച്ച പിടികിട്ട പുള്ളി. കുറുപ്പ്, സുകുമാരക്കുറുപ്പ്. വെറുമൊരു കൊലപാതകി മാത്രമായിരുന്നില്ല അയാൾ. രേഖപ്പെടുത്താത്ത മറ്റൊരു കുറ്റകൃത്യം കൂടി കുറുപ്പിൻ്റേതായുണ്ട്. സൈനികരിൽ നിന്ന് പിടികിട്ട പുള്ളിയിലേക്ക് സുകുമാരക്കുറുപ്പിൻ്റെ അറിഞ്ഞതും അറിയാത്തതുമായ കഥ. ക്രൈം നമ്പർ 010 ആരംഭിക്കുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1984 January 22 നേരം വെളുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വന്നു. സർ, കൊല്ലിക്കടവ് പാലത്തിനരികെ ഒരു കാറിന് തീപിടിച്ചു എന്നായിരുന്നു സന്ദേശം. പോലീസ് സംഭവസ്ഥലത്തെത്തി. നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. എല്ലാവരും ചേർന്ന് തീ അണച്ചു. പുലർച്ചെ സൂര്യപ്രകാശം പതിച്ചതോടെയാണ് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാളുടെ ശരീരം കത്തിക്കരിഞ്ഞിരിക്കുന്നത് കാണുന്നത്. കൂട്ടത്തിലുള്ള പോലീസുകാരൻ ആ കാറിൻ്റെ നമ്പർ വായിച്ചു. KLQ 7831. അതേ സർ, അത് സുകുമാരക്കുറുപ്പിൻ്റെ കാറാണ്, നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. മരിച്ചത് സുകുമാരക്കുറുപ്പാണെന്ന വാർത്ത നാട്ടിലാകെ പരന്നു. സുകുമാരക്കുറുപ്പ് ദീർഘകാലം അബുദാബിയിൽ ജോലി ചെയ്തയാളാണ്. ഉയർന്ന ശമ്പളം, നാട്ടിലൊരു വീടുണ്ട്. മറ്റൊരു ഇരുനില വീടിൻ്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. അപകടം നടക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് ഒരു പഴയ കറുത്ത അംബാസഡർ കാറിലാണ്. ഇതിനു പുറമെ പുതിയൊരു കാറ് കൂടി ഇത്തവണ നാട്ടിലെത്തിയ ശേഷം കുറുപ്പ് വാങ്ങിയിട്ടുണ്ട്. ആഡംബര പ്രിയനായിരുന്നു അയാൾ. കത്തിക്കരിഞ്ഞ് മൃതദേഹം പുറത്തെടുത്തു. സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒരു കയ്യുറ കണ്ടെത്തി. ഈ വയലിനരികെ എങ്ങനെയാണ് കയ്യുറ എത്തിയത്? DYSP ഹരിദാസനായിരുന്നു അന്വേഷണ ചുമതല. കൊല്ലപ്പെട്ടയാളുടെ ഉയരം 180 cm ആണെന്നും പ്രായം 30-35 വയസ്സാണെന്നും വ്യക്തമായി. ധരിച്ചിരുന്ന വസ്ത്രം കുറുപ്പിൻ്റെതാണെന്നും തിരിച്ചറിഞ്ഞു. മരിച്ചത് കുറുപ്പ് തന്നെയാണെന്ന നിഗമനത്തിലെത്തിയ പോലീസ് അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. മഫ്തിയിൽ പോലീസുകാർ സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലെത്തി. അവിടെ ഒരു മരണ വീടിൻ്റെ അന്തരീക്ഷമായിരുന്നില്ല. ആരുടെയും മുഖത്ത് വലിയ സങ്കടമൊന്നുമില്ല. ആ വീടിന് അകത്തുനിന്നും ഉയർന്ന ചിക്കൻ വറുക്കുന്നതിൻ്റെ ഗന്ധം പോലീസുകാരിൽ തന്നെ അമ്പരപ്പ് നിറച്ചു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച പോലീസുകാരുടെ നോട്ടം ആദ്യം പതിഞ്ഞത് പോർച്ചിൽ കിടക്കുന്ന കുറുപ്പിൻ്റെ പുതിയ കാറിലായിരുന്നു. സുകുമാരക്കുറുപ്പിനെ പോലെ ആഡംബര പ്രിയനായ പ്രവാസി പഴയ കാറോടിച്ച് പുറത്തേക്ക് പോകുമോ? ആകെ മൊത്തം ഒരു ദുരൂഹത. അവിടെ നിന്നും തുടങ്ങുകയായി പോലീസുകാരുടെ സംശയങ്ങളും ചോദ്യങ്ങളും. കത്തിക്കരിഞ്ഞ ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ആരാണ് കൊല്ലപ്പെട്ടത് എന്ന ഫോറൻസിക് സർജൻ്റെ ചോദ്യത്തിന് സുകുമാരക്കുറുപ്പ് എന്ന് സംശയിക്കുന്ന ഒരാളെന്നായിരുന്നു DYSP ഹരിദാസ് പറഞ്ഞ മറുപടി. സംശയിക്കുന്നതോ, എന്തുപറ്റിയെന്ന സർജൻ്റെ അടുത്ത ചോദ്യം. ചില സംശയങ്ങളുണ്ട് സാർ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ഹരിദാസിൻ്റെ മറുപടി. പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. ആ ശരീരം ഒരു കാറപകടത്തിൽ കത്തിയതുപോലെ ആയിരുന്നില്ല. ഉയരവും പണ്ണവുമെല്ലാം വെച്ച് നോക്കുമ്പോൾ സുകുമാരക്കുറുപ്പ് തന്നെയാണ് മരിച്ചിരിക്കുന്നത്. ശരീരത്തിൽ പെട്രോൾ പോലെ എന്തോ ഇന്ധനം ഒഴുകി തീപിടിച്ചതിൻ്റെ ലക്ഷണം. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിക്കുമ്പോൾ ഡ്രൈവറുടെ ദേഹത്ത് എങ്ങനെയാണ് പെട്രോൾ എത്തുക? കാറ് അകത്തുനിന്നും ലോക്കൊന്നും ആയിരുന്നില്ല. കാറ് കത്തുമ്പോൾ അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ. ശ്വാസകോശവും ശ്വാസനാളിയും തുറന്ന് പരിശോധിച്ചു. എന്നാൽ കരിയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാറിന് തീപിടിക്കുമ്പോൾ ഡ്രൈവർക്ക് ശ്വാസമുണ്ടായിരുന്നെങ്കിൽ കരിയും പുകയുമൊക്കെ ഉള്ളിലേക്ക് കടക്കുമായിരുന്നു. മരിച്ചതിന് ശേഷമാണ് ശരീരം കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയതെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തി. ആമാശയത്തിൽ മദ്യത്തിൻ്റെ സാന്നിധ്യവുമുണ്ട്. ബന്ധുക്കളെ ചോദ്യം ചെയ്തപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഭാസ്കരപ്പിള്ള പറഞ്ഞത് വിദേശത്ത് ഏറെ ശത്രുക്കളുള്ള സുകുമാരക്കുറുപ്പിനെ അവരിൽ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ചു എന്നാണ്. ഭാസ്കരപ്പിള്ളയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. പോലീസ് വിളിച്ചു വരുത്തിയപ്പോൾ വെള്ളമുണ്ടും ഫുൾ കൈ ഷർട്ടും ധരിച്ചാണ് അയാൾ എത്തിയത്. ഷർട്ടിൻ്റെ കൈ മറച്ചു പിടിക്കാൻ അയാൾ ശ്രദ്ധിച്ചിരുന്നു. അതിലെന്തോ സംശയം തോന്നിയ പോലീസ് അയാളോട് ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് കയറ്റാനായി പറഞ്ഞു. ആദ്യം വിസമ്മതിച്ചെങ്കിലും ഒടുവിൽ കൈകൾ കാണിക്കേണ്ടി വന്നു ഭാസ്കരപ്പിള്ളക്ക്. പോലീസിൻ്റെ നേരത്തെയുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു അന്നേരം ഭാസ്കരപ്പിള്ളയുടെ കൈകളിൽ കണ്ട കാഴ്ച. പൊള്ളലേറ്റ് കരിവാളിച്ച മുറിവുകൾ, അതായിരുന്നു ഇരു കൈകളിലും ഉണ്ടായിരുന്നത്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാസ്കരപ്പിള്ള ഒടുവിൽ കുറ്റം സമ്മതിച്ചു. സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ സുകുമാരക്കുറുപ്പിനെ താനാണ് കൊന്നത് എന്നായിരുന്നു മറുപടി. എന്നാൽ ആ മറുപടിയിൽ പോലീസ് തൃപ്തരല്ലായിരുന്നു. ചോദ്യം ചെയ്യൽ തുടർന്നു. അസ്വാഭാവികതകളെയും സംശയങ്ങളെയും വസ്തുതാപരമായി വിലയിരുത്തിയും തെളിവുകൾ ശേഖരിച്ചും മൊഴിയെടുത്തും പിന്നീട് പോലീസ് കണ്ടെത്തിയ സത്യങ്ങളാണ് നമുക്കറിയാവുന്ന സുകുമാരക്കുറുപ്പ് കേസ്. കൊല്ലപ്പെട്ടത് സുകുമാരക്കുറുപ്പായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇത് സ്ഥിരീകരിക്കുന്നു. കൊല്ലപ്പെട്ടത് കുറുപ്പല്ല, പിന്നെ ആര്? സുകുമാരക്കുറുപ്പ് എഴുതിയ തിരക്കഥക്കനുസരിച്ചാണ് ഒരു പരിധിവരെ പോലീസ് നീങ്ങിയത്. എന്നാൽ തിരക്കഥ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. ബാക്കി കഥ കേരള പോലീസ് എഴുതി, എന്നാൽ അത് പൂർത്തിയാക്കാനും പോലീസിന് കഴിഞ്ഞില്ല. കൊല്ലപ്പെട്ടത് ആരാണ് എന്ന അന്വേഷണം എത്തിനിന്നത് ആലപ്പുഴക്കാരനായ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയിലാണ്. ആരാണ് ചാക്കോ? സുകുമാരക്കുറുപ്പും അയാളുമായി എന്താണ് ബന്ധം? അവിടെയാണ് സുകുമാരക്കുറുപ്പിൻ്റെ മാസ്റ്റർ ബ്രെയിൻ വെളിപ്പെടുന്നത്. അബുദാബിയിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്ത സുകുമാരക്കുറുപ്പ് താൻ അപകടത്തിൽ മരിച്ചെന്ന് ബോധ്യപ്പെടുത്തി ഈ പണം തട്ടിയെടുക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. തന്നോട് രൂപസാദൃശ്യമുള്ള ആളുടെ മൃതദേഹം കാറിലിട്ട് കത്തിച്ച് മരിച്ചത് താനാണെന്ന് വരുത്തുക, അതുവഴി കുടുംബത്തിന് ലഭിക്കുന്ന വലിയ തുക സ്വന്തമാക്കുക, ഇതായിരുന്നു ലക്ഷ്യം. അബുദാബിയിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ഷാഹു, അളിയൻ ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ എന്നിവരായിരുന്നു ആസൂത്രണത്തിൽ കുറുപ്പിൻ്റെ കൂട്ടാളികൾ. ആദ്യം പറ്റിയ മൃതദേഹം സംഘടിപ്പിക്കാനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും കഴിഞ്ഞില്ല. എങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകാൻ കുറുപ്പ് തയ്യാറായില്ല. മൃതദേഹം കിട്ടിയില്ലെങ്കിൽ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തി കൊല്ലുക. കുറുപ്പിൻ്റെ തീരുമാനത്തോട് സുഹൃത്തുക്കളും യോജിച്ചു. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ 2 കാറുകളിലായി ദേശീയപാതയിലൂടെ രാത്രി നടത്തിയ യാത്രയിലാണ് കരുവാറ്റയിൽ വെച്ച് ചാക്കോയെ കണ്ടെത്തുന്നത്. ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോ രാത്രി വീട്ടിലേക്ക് മടങ്ങാൻ വാഹനം കിട്ടാത്തതിനാൽ ഇവരുടെ കാറിനാണ് കൈ കാണിച്ചത്. അയാൾ അറിഞ്ഞില്ല ആ യാത്ര മരണത്തിലേക്കായിരുന്നുവെന്ന്. ഭാസ്കരപ്പിള്ളയും പൊന്നപ്പനുമൊക്കെയുള്ള കാറിലാണ് ചാക്കോ കൈ കാണിച്ചത്. അവർ ചാക്കോയെ കയറ്റി. ചാക്കോയ്ക്ക് കുറുപ്പിൻ്റെ അതേ രൂപം, അതേ ഉയരം, എല്ലാം ഒത്തുകിട്ടിയതുപോലെ എന്നായിരിക്കാം കുറുപ്പിനും കൂട്ടർക്കും തോന്നിയിട്ടുണ്ടാവുക. മറ്റൊന്നും അവർ നോക്കിയില്ല, ചാക്കോയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ചാക്കോ കയറിയ കാറിന് പിന്നിലായി വഴിയിൽ തങ്ങിയ മരണമെന്ന പോലെ കുറുപ്പിൻ്റെ കാറായിരുന്നു പിന്തുടർന്നിരുന്നത്. കാറിനുള്ളിൽ നിന്ന് നിമിഷ നേരത്തിലാണ് കുറുപ്പിൻ്റെ വിശ്വസ്തരായ മൂവർ സംഘം ചാക്കോയുമായി സൗഹൃദമുണ്ടാക്കിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ചാക്കോയ്ക്ക് അവർ ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ചു നീട്ടി. വേണ്ടെന്ന് പറഞ്ഞ ചാക്കോയെ നിർബന്ധിച്ച് കുടിപ്പിച്ചു. ഈഥർ കലർത്തിയ മദ്യം കൊടുത്ത ശേഷം പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ഭാസ്കരപ്പിള്ള ചാക്കോയുടെ കഴുത്തിൽ തോർത്തു മുറുക്കി. കണ്ണുകൾ തുറച്ച് ചാക്കോ ചലനമറ്റെന്നുറപ്പിക്കും വരെ ഭാസ്കരപ്പിള്ള ആ പിടുത്തം വിട്ടില്ല. അന്നേരമെല്ലാം ആ കാർ ദേശീയപാതയിലൂടെ അതിവേഗം പായുകയായിരുന്നു. പിന്നീട് അവർ നേരെ പോയത് കുറുപ്പിൻ്റെ ഭാര്യ വീട്ടിലേക്കായിരുന്നു. ജീവൻ നിലച്ച ചാക്കോയുടെ ശരീരത്തിൽ കുറുപ്പിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അയാളെ തിരിച്ചറിയാതിരിക്കാനായി മുഖം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. കൊല്ലക്കടവിലെത്തിയ ആ ഗൂഢസംഘം കുറുപ്പിൻ്റെ പഴയ അംബാസിഡർ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാക്കോയുടെ മൃതദേഹം കൊണ്ടിരുത്തി. ആ കറുത്ത അംബാസിഡർ കാർ നെൽപ്പാടത്തേക്ക് തള്ളിവിട്ടു. കാറിന് ചുറ്റും അകത്തുമെല്ലാം പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തി. തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനായി കുറുപ്പും കൂട്ടരും കൈയുറകൾ ധരിച്ചിരുന്നെങ്കിലും കാർ കത്തിക്കുന്നതിനിടെ തീപടർന്ന ഇവർക്കും പൊള്ളലേറ്റു. എല്ലാ കുറ്റകൃത്യങ്ങളിലും കുറ്റവാളികൾ അറിയാതെ അവശേഷിക്കുന്നൊരു തുമ്പായി കാറിനരികിൽ നിന്ന് പിറ്റേ ദിവസം പോലീസിന് അതിലൊരു കൈയുറ ലഭിച്ചു. സംശയങ്ങൾ മുൻനിർത്തിയുള്ള അന്വേഷണത്തിനിടെ ഷാഹുവിനെ ചോദ്യം ചെയ്തപ്പോൾ ഗൂഢാലോചന മുതലുള്ള കാര്യങ്ങൾ ഷാഹു പോലീസിനോട് വെളിപ്പെടുത്തി. 16/89 എന്ന ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഫയൽ ഇപ്പോൾ ലോങ് പെൻഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പോലീസ് ആസ്ഥാനത്താണ്. അറസ്റ്റിലായ ഭാസ്കരപ്പിള്ള 12 വർഷം ശിക്ഷ പൂർത്തിയാക്കി, പിന്നീട് മരണമടഞ്ഞു. ഡ്രൈവർ പൊന്നപ്പൻ ആത്മഹത്യ ചെയ്തു, ഷാഹു കേസിൽ മാപ്പുസാക്ഷിയായി. എന്നാൽ സുകുമാരക്കുറുപ്പ്? ഭാസ്കരപ്പിള്ള പോലീസ് കസ്റ്റഡിയിൽ സംഭവം വിവരിക്കുമ്പോൾ യഥാർത്ഥ സുകുമാരക്കുറുപ്പ് ആലുവയിലെ ലോഡ്ജിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഇത് അറിയുന്നത്. ഭാസ്കരപ്പിള്ളയെ കസ്റ്റഡിയിലെടുത്ത് വിവരം അറിഞ്ഞ സുകുമാരക്കുറുപ്പ് ആലുവയിൽ നിന്ന് ഭൂട്ടാനിലേക്കാണ് മുങ്ങിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പിന്നീട് ഇതുവരെ വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. മുമ്പും ഒരു തവണ മരിച്ചയാളാണ് സുകുമാരക്കുറുപ്പ്. ചാക്കോ വധക്കേസ് കൂടാതെ രേഖപ്പെടുത്താത്ത മറ്റൊരു കുറ്റകൃത്യം കൂടി സുകുമാരക്കുറുപ്പിൻ്റേതായി പരാമർശിക്കുന്നുണ്ട് പലരും. ഈ കഥ ഗോപാലകൃഷ്ണക്കുറുപ്പെന്ന സൈനികൻ്റേതാണ്. പ്രീ ഡിഗ്രി തോറ്റ ശേഷം ഗോപാലകൃഷ്ണക്കുറുപ്പ് വ്യോമസേനയിൽ ചേർന്നു. എന്നാൽ സൈനിക ജീവിതവുമായി ഒത്തുപോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. നാട്ടിൽ ലീവിനെത്തിയ അയാൾ താൻ മരിച്ചുവെന്ന് രേഖയുണ്ടാക്കി വ്യോമസേനയ്ക്ക് നൽകിയെന്നും അതിനയാളെ സഹായിച്ചത് ഒരു പോലീസുകാരനായിരുന്നുവെന്നുമാണ് പുറത്തു വന്ന വാർത്തകൾ. അതിനുശേഷമാണ് സുകുമാരക്കുറുപ്പ് എന്ന പുതിയ പേര് അയാൾ സ്വീകരിച്ചത്. പിന്നീട് അതേ പേരിൽ പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പോയി. ചാക്കോയുടെ കൊലപാതകത്തിന് ശേഷം പല രീതിയിലും പോലീസ് അയാൾക്കായി വല വിരിച്ചു. പിടികിട്ടാ പുള്ളിയായ കുറുപ്പിൻ്റെ ചിത്രം പോലീസ് പ്രചരിപ്പിച്ചു. വലകളിലൊന്നും ആ പുള്ളി കുടുങ്ങിയില്ല. 8 വർഷത്തോളം കുറുപ്പിൻ്റെ ബന്ധുക്കളെ പോലീസ് തുടർച്ചയായി നിരീക്ഷിച്ചുവെന്നാണ് വിവരം. ഗ്രാമങ്ങളും നഗരങ്ങളും അടക്കം രാജ്യത്ത് പലയിടത്തു നിന്നായി പല കാലങ്ങളിൽ സുകുമാരക്കുറുപ്പ് എന്ന് കരുതി പലരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു. എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നിരാശയായിരുന്നു ഫലം. കുറിപ്പിൻ്റെ രൂപസാദൃശ്യമുള്ള ആൾ പിടിയിലായി എന്ന വാർത്തകൾ എവിടെയോ ഇരുന്ന സുകുമാരക്കുറിപ്പും വായിച്ച് ചിരിച്ചിട്ടുണ്ടാകും. ഇന്ന് സുകുമാരക്കുറിപ്പ് ജീവനോടെ ഉണ്ടെങ്കിൽ 77 വയസ്സായിട്ടുണ്ടാകും അയാൾക്ക്. കുറിപ്പ് മരിച്ചു എന്നും ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ മറ്റൊരു പേരിൽ മറ്റൊരു രൂപത്തിൽ എല്ലാം കണ്ടും കേട്ടും അയാൾ ജീവിച്ചിരിപ്പുണ്ടാകും. ആർക്കറിയാം.